പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസ്സിൽ വീണ്ടും ഒരു മാസം ദൈവം നമ്പുരാൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ചു, ശക്തീകരിച്ചു. അവസാനത്തെ ഞായറാഴ്ച ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വരുവാൻ ദൈവം നമ്പുരാൻ നമ്മെ ബലപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും നിമിഷങ്ങളിലും മാസങ്ങളിലും ഒക്കെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ 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 ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി നാം വായിച്ചു കേട്ട വേദഭാഗം വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:1-6 വാക്യങ്ങൾ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 10:1-6. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദമറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ആലോചനകൾക്കായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളെ നിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ തിരിച്ചറിയുവാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കണമേ. ഞങ്ങൾ ഇനിയും എത്രത്തോളം വളരേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീയുമായുള്ള ബന്ധത്തിൽ അവിടുത്തെ വചനത്തെ ഗൗരവമായി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആവശ്യമായ വിനയം, കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകിത്തരണം. സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണം. അടിയങ്ങളുടെ വായിലെ വാക്കുകളും ചിന്തകളും അങ്ങേക്ക് പ്രസാദകരമായി തീരണം. മശിഹാ മൂലം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സഭ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം, ദൈവജനം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. ഇന്ന് സഭ നമുക്ക് ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന വിഷയം ഇതാണ്. എന്നാൽ ഈ ഭാഗത്തിന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈറ്റിൽ ദ ഗുഡ് ഷെപ്പേർഡ് എന്നുള്ളതാണ്. വി നോ വി ഹാവ് ലോട്ട് ഓഫ് ടൈറ്റിൽസ് ഫോർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒത്തിരി ഒത്തിരി തലക്കെട്ടുകൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഈ വേദപുസ്തകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എണ്ണിയാ തീരാത്ത അത്രയുമാണ്. ഏതൊരു ആൽഫബറ്റ് എടുത്താലും അതിൽ തുടങ്ങുന്ന ഒരു ടൈറ്റിൽ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകാൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പലപ്പോഴും എല്ലാ ടൈറ്റിൽസിനും അതിൻ്റെതായ അർത്ഥവും ആഴവും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഹൃദയത്തോടെ വളരെയധികം പറ്റി നിൽക്കുന്ന ഒരു ടൈറ്റിൽ ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ പറയും, ദിസ് ഈസ് ദ ടൈറ്റിൽ ഐ ലൈക്ക് മോസ്റ്റ് അബൌട്ട് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹി ഈസ് മൈ ഗുഡ് ഷെപ്പേർഡ്. അവൻ എൻ്റെ നല്ല ഇടയനാണ്. മൈ ലോർഡ് ഈസ് മൈ ഗുഡ് ഷെപ്പേർഡ്. അത് വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 10. ദ ഹോൾ ചാപ്റ്റർ ഡീൽസ് വിത്ത് ദിസ് തീം, ദ ഷീപ്പ് ആൻഡ് ഷെപ്പേർഡ്. അവിടെ ആഴമേറിയ ഒത്തിരി ആശയങ്ങൾ നമുക്ക് പറയുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും ഒക്കെയുണ്ട്. എന്നാൽ രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്, ഈ ഭാഗത്ത് നിന്ന് നാം തിരിച്ചറിയുന്ന ഒരു വലിയ ആത്മീയ സത്യം, ദ ഷെപ്പേർഡ് ഹു വാൺസ് മീ അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു നല്ല ഇടയൻ. ജീവിതത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു നല്ല ഇടയൻ. ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏതൊരു ഉപമയും അവിടെ ആ സോഷ്യൽ സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായ സാധാരണ അനുഭവങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. He take all these parables from the local context of Palestine. ഇവിടെയും പാലസ്തീനിലെ ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെ വളരെ നന്നായി അറിയുന്ന ഒരു സമൂഹത്തോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു ഉപമയാണ് ഇത്. അവരുടെ ഒരു സ്കെഡ്യൂൾ നമ്മൾ പഠിച്ചാൽ പകൽ മുഴുവനും മേഞ്ഞ് പുല്ല് തിന്ന് ആടുകൾക്ക് തൃപ്തിയാകുമ്പോൾ ഇടയൻ ആടുകളെയും കൊണ്ട് മടങ്ങി വരും. ആട്ടിൻ കൂട്ടിൽ അതിനെ എണ്ണി കയറ്റും, കൃത്യമായി എണ്ണമുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തും. കർത്താവിൻ്റെ മറ്റൊരു ഉപമയിലും നാം അത് ധ്യാനിക്കുന്നവരാണ്. കൃത്യമായി എല്ലാവരും സുരക്ഷിതമായി എത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇടയന് ശേഷം ആ സുരക്ഷിതത്വം കൂടുതൽ ഭദ്രമാണ് എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി ഒരു വാതിൽ കാവൽക്കാരനെ ആ ആട്ടിൻകൂട്ടിൻ്റെ മുൻപിൽ നിർത്തും. അതിനുശേഷമാണ് ഇടയൻ വിശ്രമിപ്പാനായി തൻ്റെ കുടിലേക്ക് പോകുന്നത്. അതാണ് ഒരു ഇടയൻ്റെ ഒരു സ്കെഡ്യൂൾ. ഓരോ ദിവസവും അവൻ ചെയ്യുന്നത് ഈ ഒരു വലിയ രീതിയിലാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ ക്രമീകരിച്ച ശേഷം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ ഇടയൻ വരാതെ ഇനി ആ വാതിലുകൾ തുറക്കുകയില്ല. ആര് വന്നാലും ആ വാതിൽ കാവൽക്കാരന് തുറക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും അതിനുള്ളിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ചാൽ അവർ ഒരുപക്ഷെ നേരായ വാതിലിലൂടെ വരുവാൻ ശ്രമിക്കുകയുമില്ല. They will be coming back through another side. ഓ, അവരത് പൊളിച്ച് ഒക്കെ അകത്ത് കയറാനുള്ള ഒരു പരിശ്രമമായിരിക്കും നടത്തുന്നത്. കാരണം വാതിൽ കാവൽക്കാരൻ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും. ഈ ഇടയനല്ലാതെ വേറെ ആരെങ്കിലും, instead of this shepherd, if anyone comes to this sheep pen to enter, he will be coming as a thief. And what's his purpose? പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, What is the purpose of these thieves? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. So their purpose is to steal. Their purpose is to kill. And their purpose is to destroy. ഇത് മൂന്നിനുമല്ലാതെ മറ്റൊന്നിനുമല്ല അവിടെ കള്ളനും കവർച്ചക്കാരനുമായവൻ കടന്നു വരുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഈ ആടുകൾക്ക് ഒരുപക്ഷെ ഇടയൻ നൽകുന്ന ഒരു പരിശീലനം, അല്ലെങ്കിൽ ആടുകളുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനായിട്ട് എങ്ങനെ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും ഈ ഒരു വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നു, മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. They hear the voice of the shepherd. അപകടങ്ങളിൽ എങ്ങനെയാണ് ആടുകൾക്ക് അപകടത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയുക എന്ന് ചോദിച്ചാൽ, അവർ അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വലിയ ഒരു പോളിസി, They hear the voice of the shepherd. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് എന്നുള്ളതാണ്. കേൾക്കുക എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഒരു പക്ഷേ അത് അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നാലാമത്തെ വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. They know the voice of the shepherd. They not just hear the voice of the shepherd, they know the voice of the shepherd. കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി ആ കേൾവി അവരെ
അറിവിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. ആരാണ് തങ്ങളുടെ ഇടയനെന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ, ആ ആലോചന കേൾക്കുമ്പോൾ വ്യക്തമായി അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അത് അല്പം കൂടെ വ്യക്തമാണ്. അവിടെ പറയുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. They will run away when they hear the voice of the strangers. അപരിചിതരായ അന്യന്മാരായ ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഓടിപ്പോകും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇന്ന് അനേക ശബ്ദങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വി ഹിയർ ലോട്ട് ഓഫ് വോയിസസ് അറൗണ്ട് അവർ സൊസൈറ്റി. ഇവിടെ ഇതാണ് ശരിയെന്ന് പറയുന്ന ശബ്ദങ്ങൾ, ഇതാണ് വഴിയെന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ, എല്ലാം ഒന്നു തന്നെയാണ് എന്ന് പറയുന്ന ശബ്ദങ്ങൾ, ഇതുവിടെ ഇതാണ് അനുഗ്രഹമെന്ന് പറയുന്ന ശബ്ദങ്ങൾ, ഇതിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതായ ശബ്ദങ്ങൾ, ഒത്തിരി ഒത്തിരി ശബ്ദങ്ങൾ, വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ വീണ്ടും തളർത്തിക്കളയുന്നതായ ശബ്ദങ്ങൾ, ഒത്തിരി ഒത്തിരി ശബ്ദങ്ങളുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇന്നത്തെ ഒന്നാം പാഠം, രണ്ടാം പാഠം ലേഖനം വായിക്കുമ്പോൾ ഈ ആശയങ്ങൾ കൂടുതൽ വ്യക്തമാകുവാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ അത് വളരെ വ്യക്തമായി പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി വേർ ഡേഞ്ചേഴ്സ് അതർ. അപകട സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. നമ്മെ കവർച്ച ചെയ്യുവാനായി, നമ്മെ കൊല്ലുവാനായി, നമ്മെ മുടിച്ചു കളയുവാനായി, നശിപ്പിക്കുവാനായി ശ്രമിക്കുന്ന പിശാച് വളരെയധികം തീവ്രതയോടെ നമ്മുടെ നേരെ ഓടി വരികയാണ്. അതിനെ തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ഇടയൻ്റെ ശബ്ദം എന്ത് എന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ എനിക്ക് കഴിയണം അല്ലേ? ചില ഫോൺ കോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പേരും അഡ്രസ്സും എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്നും നമ്മളോട് പറയേണ്ട കാര്യമില്ല അല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പായോ അമ്മയോ വിളിച്ചാൽ ഹലോ വയ്ക്കുമ്പോഴേ ഞാൻ ചോദിക്കാം, എന്താ പപ്പാ വിശേഷം അല്ലേ? എന്നോട് പപ്പായാണ്, അയിരൂരിൽ നിന്നാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം ആരാണ് എന്നെ വിളിക്കുന്നത്. അത്രത്തോളം ആ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്, അത്രത്തോളം പരിചിതമാണ് എനിക്ക് ആ ശബ്ദം. എൻ്റെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത അനുഭവമാണ് ആ ശബ്ദം, എൻ്റെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ ശബ്ദം. അതുകൊണ്ട് ഏതുറക്കത്തിൽ എന്നെ കണ്ണുകെട്ടിയിട്ട് ഈ ശബ്ദം തിരിച്ചറിയാൻ പറഞ്ഞാലും എനിക്ക് ആ ശബ്ദം തിരിച്ചറിയാം, അതെൻ്റെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ശബ്ദങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ ഒരു പക്ഷേ നാം ചോദിക്കും, എങ്ങനെയാണ് ഇതിൻ്റെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ, ഇടയൻ്റെ ശബ്ദത്തെ എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, എന്നും ഈ സംസാരം കേൾക്കുവാൻ ആഗ്രഹിച്ചവനോട് ഇടപെടുക എന്നുള്ളത് മാത്രം. That should become a routine in our life. We should talk to him daily in each and every moments of our life. ഒരു തിയോളജിയൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഗോഡ്സ് നേച്ചർ ടു സ്പീക്ക്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സംസാരിക്കുക എന്നുള്ളത്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവിധ രീതികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവിധ മുഖാന്തരങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സുവിശേഷത്തിൽ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹി ഹു ഹാസ് ഇയേഴ്സ് ടു ഹിയർ ലെറ്റ് ഹിം ഹിയർ. എത്രയോ തവണയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനാ ഇത് പറയുന്നതെന്ന് പലപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ അല്ലാതെ പിന്നെ ആരാ കേൾക്കുന്നത് അല്ലേ? എല്ലാവരും ചെവിയുള്ളവരല്ലേ? ചെവിയുള്ളവർക്കെല്ലാം കേൾക്കത്തില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ദിസ് ഇസ് ദ മീനിങ്. ഇത് വ്യക്തമായി നാം തിരിച്ചറിയേണ്ടത് ഒൻപതാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് പത്താം അധ്യായം എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ്. അവിടെ ഒൻപതാം അധ്യായത്തിലെ ഒരേ ഒരു സംഭവമാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദ ഹീലിംഗ് ഓഫ് ദ ബ്ലൈൻഡ് മാൻ ഹു വാസ് ബ്ലൈൻഡ് ബൈ ബർത്ത് അല്ലേ? ജന്മനാ അന്ധനായ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നതാണ്. അവിടെ പരീശന്മാരൊക്കെ കർത്താവിനെതിരെ ഉണ്ടാക്കുന്ന പോരാട്ടങ്ങൾ എത്ര വലുതാണ് എന്ന് ആ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 39-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടറാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. What is the mission of Lord Jesus Christ? It is very well defined in that particular verse. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടറായി തീരുവാനും. ഒരുപക്ഷെ അത് അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 41 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ കുരുടറായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു. എന്താണ്? യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. പരീശന്മാരുടെ ജീവിതത്തെ ാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ ചൂണ്ടിക്കാട്ടുവാൻ ശ്രമിക്കുന്നത്. അവരുടെ പരാജയം എന്തെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അറിയുന്നു. എന്നാൽ കാണേണ്ടവനെ കാണുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അറിയേണ്ടവനെ അറിയുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യങ്ങളെ ഇവിടെ പറയുന്നത്. നമ്മുടെ ഇടയൻ്റെ ശബ്ദം അറിയേണ്ടതുപോലെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കേണ്ടതുപോലെ കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വളരെ ഗൗരവമായി ഇന്ന് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം അറിയുന്നു, ആ വിളി കേട്ട് അവർ പോകേണ്ട പാതയിൽ അവൻ്റെ പിന്നാലെ അനുഗമിക്കുന്നു. Do you understand the voice of your shepherd? നിന്റെ ഇടയൻ്റെ ശബ്ദം നീ തിരിച്ചറിയുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്ന് ഏത് ശബ്ദത്തെയാണ് ഞാൻ അനുഗമിക്കുന്നത്? ഒത്തിരി ഒത്തിരി ശബ്ദങ്ങളുടെ നടുവിൽ ഞാൻ ജീവിക്കുമ്പോൾ, ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഓടിപ്പോകുവാൻ കഴിയണം. ഇവിടെ നാം വായിച്ചു 5 വാക്യത്തിൽ, അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. കാരണം ആടുകൾ അറിയുന്നു, ആ ശബ്ദം കേട്ടാൽ എൻ്റെ ജീവിതം നാശമാണ്, അത് അവസാനമാണ്, എൻ്റെ നഷ്ടമാണ്. കാരണം അവൻ വന്നിരിക്കുന്നത് എന്നെ നന്നാക്കാനല്ല, എന്നെ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ എൻ്റെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്, എനിക്ക് ശരിയായ വഴി കാട്ടുന്ന ഒരു നല്ല ഇടയനുണ്ട്. 7 താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാണ്. എന്നാൽ ഞാൻ ഈ ഒരു പാസേജിൽ മാത്രം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പരിമിതി മനസ്സിലാക്കുക. വീട്ടിൽ പോയി അത് വായിക്കാൻ ശ്രമിക്കുക. നല്ല ഇടയൻ്റെ ക്വാളിറ്റീസ് താഴോട്ട് വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, എ ഷെപ്പേർഡ് ഹു വാണ്ട്സ് മീ അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ലൈഫ്. കള്ളന്മാരും കൊള്ളക്കാരും കവർച്ചക്കാരും നിന്നെ നശിപ്പിക്കുവാനായി കാത്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. അവരുടെ ശബ്ദങ്ങൾ കേട്ട് അതിൻ്റെ പിന്നാലെയാണ് നീ പോകുന്നതെങ്കിൽ നിന്റെ ജീവിതം നാശത്തിൻ്റെ അനുഭവങ്ങളിലേക്കാകും. എന്നാൽ നിന്റെ ഇടയൻ്റെ ശബ്ദത്തെ കേട്ട് അതിനെ അനുഗമിക്കുന്നുവെങ്കിൽ അത് നിന്നെ ജീവൻ്റെ അനുഭവത്തിലേക്ക്, സമർത്ഥമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കും. ജീവിതത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന നല്ല ഇടയനെ, ആ ഇടയൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ അറിയുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമത് ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എ ഷെപ്പേർഡ് ഹു കോൾസ് മീ ബൈ നെയിം, എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന നല്ല ഇടയൻ. 3-4 വാക്യങ്ങളിലാണ് നമ്മത് കണ്ടത്. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. വീണ്ടും പലസ്തീനിലെ ആ ഒരു ആടുകളുടെയും ഇടയൻ്റെയും ബന്ധത്തെ കർത്താവ് അവിടെ വിവരിച്ചിരിക്കുകയാണ്. നാം പറഞ്ഞു, രാത്രിയിൽ കുടിലിലേക്ക് പോകുവാൻ വിശ്രമിക്കാൻ പോകുന്നതാ ഇടയൻ. പിറ്റേ ദിവസം രാവിലെ ഇടയൻ മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ വാതിൽ കാവൽക്കാരൻ ഇടയന് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കും. ഉള്ളിലേക്ക് കയറുന്ന ഇടയൻ എന്താണ് ചെയ്യുന്നത്? ഓരോ ആടുകളെയും പേർച്ചൊല്ലി വിളിക്കുകയാണ്, പേർച്ചൊല്ലി വിളിക്കുകയാണ്. ഹി മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഇസ് സേഫ് ദർ, എല്ലാവരും സുരക്ഷിതരായി അവിടെ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായി ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്നതായ നല്ല ഇടയൻ. അതിനുശേഷം അവൻ പുറത്തു വന്ന് അവയെ ഓരോന്നിനെയും ഈ ആട്ടിൻകൂട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇടയൻ മുൻപിൽ നടക്കും. ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ അനുഗമിക്കും. ഭാവനയിൽ നമുക്ക് ആ ചിത്രം ഒരുപക്ഷെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിന്നെ പോർച്ചിൽ വിളിക്കുന്ന ഒരു നല്ല ഇടയൻ നിനക്കുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? പോർച്ചിൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ എത്രയോ പേരെ ദൈവം പോർച്ചിൽ വിളിക്കുന്നത് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പലരെയും പോർച്ചിൽ വിളിക്കുന്നത് നാം സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അവിടെയൊക്കെ ആ പേരുകൾ വിളിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒക്കെ ഒരു വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ആദാമേ നീ എവിടെ? കായീനെ നിന്റെ സഹോദരൻ എവിടെ? സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഏലിയാവെ നിനക്ക് ഇവിടെ എന്ത് കാര്യം? സക്കായിയെ വേഗം ഇറങ്ങിവ. മറിയെ നീ എന്തിന് കരയുന്നു? ലാസറെ പുറത്തു വരിക. എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ. പോർച്ചിൽ വിളിക്കുമ്പോഴൊക്കെ അതിനർത്ഥം അവന് പേര് മാത്രം അറിയാമെന്നുള്ളതല്ല. സിമിയോനോട് പത്രോസിനോട് ചോദിക്കുന്നുള്ളത്, സിമിയോന്റെ മകനായ യോഹനാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൻ്റെ പേര് അവൻ അറിയാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവനെല്ലാം അറിയുന്നു എന്നുള്ളതാണ്. ഞാൻ ആരാണെന്ന്, ഞാൻ എന്താണെന്ന്, എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന്, എൻ്റെ പരിമിതികൾ എന്താണെന്ന്, എൻ്റെ വേദനകൾ എന്താണെന്ന്, എൻ്റെ ഉത്കണ്ഠകൾ എന്താണെന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ എന്താണെന്ന്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് എല്ലാം 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 അറിയുന്ന ഒരു ഇടയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അങ്ങനെ എന്നെ അറിയാവുന്ന വേറെ ആരാ ഈ ലോകത്തിലുള്ളത്? ആ ഒരു നല്ല ഇടയനല്ലാതെ, ഷെപ്പേർഡ് ഹു കോൾസ് മീ ബൈ നെയിം, ഹി നോസ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഓഫ് മൈ ലൈഫ്, ഈവൻ സ്മോൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വിച്ച് ഈവൻ ഐ ഡോണ്ട് നോ. അല്ലേ, നമുക്ക് നമ്മളെക്കുറിച്ച് പോലും അറിയാത്ത പല കാര്യങ്ങളും. എൻ്റെ പൾസ് റേറ്റ് എത്രയാണെന്ന് കർത്താവിന് അറിയാം. അല്ലേ, എനിക്കറിയത്തില്ല. എൻ്റെ ഹാർട്ട് റേറ്റ് എൻ്റെ കർത്താവിന് അറിയാം. എൻ്റെ ബി പി കർത്താവിന് അറിയാം. എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് അറിയാം എന്ന് പറയുമ്പോൾ അവൻ എത്രത്തോളം ഉന്നതനായ നല്ലവനായ ഒരു ഇടയനാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ ഇടയൻ ആടുകളെ കൂട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ അവൻ മുൻപേ പോവുകയാണ്, ആടുകൾ പുറകെ പോവുകയാണ്. ഓർക്കുക, ആ ഒരു ചിത്രം ഭാവനയിലൊന്ന് ചിന്തിക്കുമ്പോൾ എത്ര രസകരമാണ്. ഈ ആടുകൾക്കറിഞ്ഞുകൂടാ ഈ ഇടയൻ എവിടേക്കാണ് പോകുന്നത് എന്ന്. പക്ഷേ അവർക്കറിയാം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് എവിടെയാണ് എന്നുള്ളത് ഈ ഇടയന് നന്നായിട്ടറിയാം. പോകേണ്ട വഴി ഏതാണ് എന്ന് ഈ ആടുകൾക്കറിഞ്ഞുകൂടാ. എന്നാൽ ആടുകൾ അതിനെക്കുറിച്ച് ബോധേടല്ല. അവർക്കറിയാം മുൻപേ പോകുന്ന ഇടയനറിയാം വഴി, ഞങ്ങൾ അവൻ്റെ പുറകെ പോയാൽ മതി. ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? ഈ ആടുകൾക്കറിഞ്ഞുകൂടാ. പക്ഷേ അവർക്കറിയാം എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതറിയുന്ന ഒരു ഇടയൻ ഞങ്ങൾക്കുണ്ട്. അപകടങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ ആടുകൾക്കറിഞ്ഞുകൂടാ. എന്നാൽ അതിനെ എങ്ങനെ അതിനോട് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മുന്നമേ അറിയുകയും പദ്ധതി ഒരുക്കുകയും ചെയ്യുന്ന ഒരു ഇടയൻ അവരോട് കൂടെയുണ്ട്. ഹി ഹാസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്, ഇറ്റ് ഈസ് നോട്ട് മൈ ഹെഡ് ഏക്ക്, ഇറ്റ് ഈസ് ഹിസ് ഹെഡ് ഏക്ക്. അല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഞാൻ ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്. യു ജസ്റ്റ് ഫോളോ ഹിം, അവനെ അനുഗമിക്കുക, അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ പോവുക, അവൻ നിനക്ക് വഴി കാട്ടും. യു ഡോണ്ട് വറി അബൌട്ട് യുവർ ട്രാജഡീസ്, യുവർ സ്ട്രഗിൾസ്, യുവർ പ്രോബ്ലംസ് ആൻഡ് യുവർ ഇഷ്യൂസ്. ട്രസ്റ്റ് ഹിം, നിന്റെ ഇടയനിൽ പൂർണ്ണമായി ആശ്രയിക്കുക. 23-ാം സങ്കീർത്തനത്തിൻ്റെയൊക്കെ മനോഹാരിത നമുക്ക് വ്യക്തമാകുന്നത് അവിടെയാണ്. ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനു മുട്ടുണ്ടാവുകയില്ല. എനിക്ക് ഒന്നിനു മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത് ഒത്തിരി ട്രാൻസ്ലേഷൻസ് നമുക്ക് അറിയാം. ബൈബിളിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, ഐ ലാക്ക് നത്തിങ്, എനിക്ക് ഒന്നിനും കുറവില്ല എന്നാ പറയുന്നുണ്ട്. ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്, എനിക്കൊന്നും വേണ്ട, എൻ്റെ ഇടയൻ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻസ് നമുക്കറിയാം. ഐ ഹാവ് എവറിഥിങ് ഐ നീഡ്. അല്ലേ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോ ട്രാൻസ്ലേഷൻസും എത്ര മനോഹരമാണ് ചെറിയൊരു വാക്യം. എന്നാൽ ഓർക്കണം, അത് ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോഴാണ്. ആ ആടുകളുടെ മനോവികാരമാണ്, മുൻപേ നടക്കുന്ന ഇടയൻ ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കൂരിരുൾ താഴ്വരയുടെ മധ്യത്തിലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയിരിക്കുന്നല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ കൂടെ എനിക്ക് വഴികാട്ടിയായി ഈ ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം, പ്രവർത്തിക്കണമെന്ന് അറിയുന്ന ഒരു ഇടയൻ, ശക്തനായ ഒരു ഇടയൻ, ബലമുള്ള ഒരു ഇടയൻ എന്നോട് കൂടെയുള്ളപ്പോൾ ഞാനെന്തിനു ഭയപ്പെടണം, ഞാനെന്തിനു ഭാരപ്പെടണം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഡു യു ബിലീവ് യു ആർ അണ്ടർ ഷെപ്പേർഡ്സ് വാച്ച്? ഡു യു ബിലീവ് യു ആർ അണ്ടർ ഷെപ്പേർഡ്സ് വാച്ച്? ഈ ഇടയൻ്റെ നോട്ടത്തിൻ കീഴാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ട് കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. ദ ഷെപ്പേർഡ് ഹു വാൺസ് മീ അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ലൈഫ്, വരുവാനിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് മുൻകൂട്ടി എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇടയനുണ്ട്. നീ അന്യന്മാരുടെ ശബ്ദത്തെ അല്ല അനുഗമിക്കേണ്ടത്, അത് നിന്നെ അപകടങ്ങളിലേക്ക് എത്തിക്കും. നീ ഇടയൻ്റെ ശബ്ദത്തെ കേൾക്കുകയും അറിയുകയും അതിനെ അനുഗമിക്കുകയും ചെയ്യുക. രണ്ട്, എ ഷെപ്പേർഡ് ഹു കോൾസ് മീ ബൈ നെയിം, എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരു ഇടയൻ. ഐ ഡോണ്ട് നോ മൈ ഫ്യൂച്ചർ, ബട്ട് ഹീ ഹോൾസ് മൈ ഫ്യൂച്ചർ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്ന് ഏത് മേച്ചിൽ പുറത്തേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ഇടയൻ ഇന്നലെ രാത്രിയെ, ഇന്നലെ പകലിലെ ഒരു പക്ഷേ നിശ്ചയിച്ചു കഴിഞ്ഞു. ആട്ടിൻകൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടല്ല ആലോചിക്കുന്നത് എവിടേക്ക് കൊണ്ടുപോകണം. ഹി ഹാസ് ഹിസ് ഓൺ പ്ലാൻസ് ആൻഡ് ഹി വിൽ ഡു ഇറ്റ് ഓൺ ടൈം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈ നല്ല ഇടയനെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അർത്ഥവത്തായ ജീവിതം നയിപ്പാൻ ദൈവം നിർഭരശുദ്ധാത്മാവ് മൂലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ.